നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ ദൈവമേ, അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് തരുന്ന കർത്താവെ പ്രകാശത്തിനും വെളിപ്പാടുകൾക്കും സ്നേഹത്തിനും സന്തോഷത്തിനും സമാധാനത്തിനും ദർശനത്തിനും എല്ലാറ്റിനുമായി നന്ദി പറയുന്നു. ഇന്ന് രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളങ്ങളെ ഉണർത്തി ഞങ്ങളുടെ ക്രിസ്തീയ യാത്രയിൽ കർത്താവെ കഴിഞ്ഞ കാലത്തേക്കാളധികം അങ്ങയോട് വിശ്വസ്തരായി അങ്ങയോട് ചേർന്ന് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. യേശുനാഥൻ പിതാവേ, ഇന്ന് രാവിലത്തെ ധ്യാനത്തിനായി നമുക്ക് ഒരു വേദഭാഗം എടുക്കാം. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം എല്ലാവർക്കും എടുക്കാം. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം
അവർ യെരുശലേമിൽ എത്തിയപ്പോൾ അവൻ ദേവാലയത്തിൽ കടന്നു. ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി. പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാക്കളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചിട്ട് കളഞ്ഞു. ആരും ദേവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. പിന്നെ അവരെ ഉപദേശിച്ചു, എന്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു.
എന്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നില്ലയോ. പഴയ നിയമകാലത്ത് ഒരു കെട്ടിടത്തിന് ഒരു ആലയത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ആലയം എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ ദൈവത്തിന്റെ ആലയം എന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ. നാം ഓരോരുത്തരും ദൈവത്തിന്റെ ആലയമാണ്. അതുപോലെ ദൈവത്തിന്റെ ആലയമായ നാം ഒരുമിച്ച് കൂടുന്ന ദൈവത്തിന്റെ സഭ ദൈവത്തിന്റെ ആലയമാണ്. യേശു പറയുകയാണ്, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ദൈവം ഒരു കാര്യം സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന്റെ ആലയത്തെ കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം ഇവിടെ യേശു പറയുകയാണ്, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. വേദപുസ്തകത്തിന്റെ തുടക്കം മുതൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, സാത്താന്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ലക്ഷ്യത്തെ തകർക്കുക. ദൈവം ഒരു കാര്യം പദ്ധതിയിട്ടാൽ അതിനെ തകർക്കാൻ വേണ്ടി സാത്താൻ അശ്രാന്ത പരിശ്രമം ചെയ്യും. ഏദേൻ തോട്ടത്തിൽ, തോട്ടത്തിന് നടുവിൽ ദൈവം നിർത്തിയിരുന്ന ആ പ്രത്യേക വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് ദൈവം കൽപ്പിച്ചു. എന്നാൽ സാത്താൻ ഉണ്ടായിരുന്ന ലക്ഷ്യം എങ്ങനെയെങ്കിലും ആദാമിനെ കൊണ്ടും ഹവ്വയെ കൊണ്ടും ഈ ഫലം തീറ്റിക്കുക. ഒടുവിൽ സാത്താൻ വിജയിച്ചു ആ കാര്യത്തിൽ. ഇവിടെ യേശു പറയുകയാണ്, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ആ വാക്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. എന്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നില്ലയോ, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. യേശുവിന്റെ കാലത്ത് ദൈവത്തിന്റെ ആലയം കള്ളന്മാരുടെ ഗുഹയാക്കി തീർന്നതല്ല, തീർത്തതാണ്. ദൈവത്തിന്റെ ആലയത്തിൽ നടക്കേണ്ട പരമപ്രധാനമായ കാര്യമെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. സാത്താൻ എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് എന്ന് അറിയണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ മതി. പ്രാർത്ഥിക്കാൻ നാം പെടുന്ന പാട്, പ്രാർത്ഥിക്കാൻ നാം ഒന്ന് ഇരുന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ക്ലോക്കുകളെല്ലാം സ്ലോ ആവും. ടി വി കാണാൻ ഇരുന്നോട്ടെ, മറ്റേത് പ്രോഗ്രാമിൽ നമ്മൾ ഇരുന്നോട്ടെ, സമയം കൃത്യമായിട്ട് ഓടും. പ്രാർത്ഥിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ സമയം പോകത്തില്ല. ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടും നോക്കുമ്പോൾ 5 മിനിറ്റ് ആയിട്ടുള്ളൂ. തീരുമാനമാണെങ്കിൽ ഒരു ദിവസം 1 മണിക്കൂർ പ്രാർത്ഥിക്കാം. പേടി വരും, ദൈവം ഇനി 55 മിനിറ്റ് ഞാൻ എങ്ങനെ ചെലവഴിക്കും? ദൈവത്തിന്റെ ആലയം പ്രാർത്ഥനാലയമാക്കാതിരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും തരാൻ സാത്താൻ തയ്യാറാണ്. ഈ ആധുനികമായിട്ടുള്ള പല ഉപകരണങ്ങളും, അത് ദൈവത്തിന്റെ പ്രൊഡക്ഷൻ ആണോ സാത്താന്റെ പ്രൊഡക്ഷൻ ആണോ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നല്ല പങ്ക് കാര്യങ്ങളും ഉപയോഗിക്കുന്നതും വിജയിച്ചിരിക്കുന്നതും സാത്താനാണ്. ഈ പ്രാർത്ഥന എന്ന് ഞാൻ പറയുമ്പോൾ, അടുത്ത ദിവസം ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് വിശദമാക്കാം. പ്രാർത്ഥനയ്ക്ക് പല തലങ്ങളുണ്ട്. ഞാനിവിടെ അർത്ഥമാക്കുന്ന തലം എന്ന് പറയുന്നത്, നാം സാധാരണഗതിയിൽ പ്രാർത്ഥനയെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് പോലെ നമ്മുടെ ആവശ്യങ്ങൾ ചെന്ന് ദൈവത്തോട് അറിയിക്കുക, അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് കൊണ്ടുപോയി ദൈവത്തിന്റെ കയ്യിൽ കൊടുക്കുന്ന ആ പ്രാർത്ഥന. അത് പ്രാർത്ഥന അല്ല എന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ അത് ശൈശവ പ്രാർത്ഥനയാണ്. എന്റെ ആവശ്യങ്ങൾ പറയുന്നത് മാത്രമാണ് പ്രാർത്ഥന എന്നുള്ളത് ശൈശവ പ്രാർത്ഥന. കുട്ടികളുടെ പ്രാർത്ഥന, ഒരു കൊച്ചിനോട് ചോദിച്ചാൽ എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കൊച്ചു പറയും എന്റെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുന്നതാണ് പ്രാർത്ഥന. തെറ്റല്ല, പക്ഷെ അവനത് ശരിയാണ്, അവന്റെ പ്രായത്തിനത് ശരിയാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് രാവും പകലും ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവന് അതിന് ഉത്തരം പറയും, അല്ലെങ്കിൽ ഉത്തരം എഴുതും. സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുമ്പോൾ പകലുണ്ടാവുന്നു, പിന്നെ രാത്രി ഉണ്ടാകുന്നു. ടീച്ചർ അതിന് ഫുൾ മാർക്ക് കൊടുക്കും. എന്നാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയോട് ഇതേ ചോദ്യം ചോദിച്ച് ആ കുട്ടി എഴുതുകയാണ് സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുമ്പോൾ രാവും പകലുണ്ടാകുന്നു ചോദിച്ചാൽ ആ ഉത്തരം പൂർണ്ണമായും വെട്ടിക്കളയും. കാര്യം സൂര്യൻ കിഴക്കുദിക്കുന്നില്ല, പടിഞ്ഞാറ് അസ്തമിക്കുന്നില്ല. ഭൂമി ഭ്രമണം ചെയ്യുമ്പോൾ സൂര്യന് അഭിമുഖമായി വരുന്ന ഭാഗത്ത് പകലുണ്ടാകുന്നു, മറുഭാഗത്ത് രാത്രി ഉണ്ടാകുന്നു. അപ്പോ ചെറിയ കുട്ടിക്ക് ആ ഉത്തരം ശരിയാണ്, അവന്റെ പ്രായം അതായത് കൊണ്ട് അത് ശരിയാണ്. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മാത്രമേ കുറച്ചും കൂടെ പ്രായമാകുമ്പോൾ ശരിയായ ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ ആ പ്രായത്തിന്റെ ഉത്തരമാണ്. അതുപോലെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എന്റെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുന്നത് ആണ് എന്നുള്ളത് തെറ്റൊന്നുമല്ല. പക്ഷേ ആ തലത്തിൽ നിന്ന് കുറച്ചുകൂടെ ഉയർന്ന് ഞാനിവിടെ അർത്ഥമാക്കുന്നത് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ദൈവത്തോടുകൂടെ സമയം ചെലവഴിക്കും. സ്പെൻഡ് ടൈം വിത്ത് ദ ലോർഡ്, കർത്താവിനോടുകൂടെ സമയം ചെലവഴിക്കും. അതിൽ ഒരുപാട് അപേക്ഷകൾ ഉണ്ടാകണമെന്നില്ല, അതിൽ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് തന്നെ പറയണമെന്നില്ല. പക്ഷെ രണ്ടു പേർ തമ്മിൽ ഒരുമിച്ച് സമയം ചെലവഴിക്കുന്ന ഒരു ഒരു അവസ്ഥയെ കുറിച്ചാണ് ഞാൻ ഇവിടെ പ്രാർത്ഥന എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കർത്താവ് പറയുകയാണ്, എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ഈ ബൈബിളിൽ പുതിയ നിയമത്തില് പാപത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പല ഗ്രീക്ക് വാക്കുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഹമാർത്തിയ. ഈ ഹമാർത്തിയ എന്ന വാക്കിന്റെ അർത്ഥം ലക്ഷ്യം തെറ്റുക. പഴയ കാലത്ത് അമ്പെയ്ത്ത് മത്സരം നടക്കുന്ന സമയത്ത് ഈ അമ്പ് ചെന്ന് ടാർഗറ്റിൽ കൊള്ളാതെ മാറിക്കൊള്ളുമ്പോൾ റഫറി വിളിക്കും ഹമാർത്തിയ, ലക്ഷ്യം തെറ്റി. ദൈവത്തിന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നത് അത് പ്രാർത്ഥനാലയമല്ലാതെ വേറെ പല ആലയമായി മാറുമ്പോൾ റഫറിയായ ദൈവം വിളിക്കും ഹമാർത്തിയ. സാധാരണഗതി നല്ല പങ്ക് സഭയിലും പ്രാർത്ഥനാ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആരംഭിക്കാനുള്ള ഒരു പരിപാടിയും അവസാനിക്കാനുള്ള ഒരു പരിപാടിയുമാണ് പ്രാർത്ഥന. പ്രാർത്ഥിച്ചാരംഭിക്കും, പാട്ടുപാടി 1.5 മണിക്കൂർ കളയും, ആരാധന എന്ന് പറഞ്ഞ് 2 മണിക്കൂർ കളയും, പിന്നെ ഒരു 3 മണിക്കൂർ മെസ്സേജ്. പ്രാർത്ഥന വളരെ കുറച്ച് മാത്രമേ ജീവിതങ്ങളിൽ നടക്കുന്നുള്ളൂ. പ്രാർത്ഥിക്കുന്നവർ വളരെ കുറവാണ്. ഇനി അഥവാ പ്രാർത്ഥിക്കുന്നെങ്കിൽ തന്നെ തെറ്റായി പ്രാർത്ഥിക്കുന്നവരാണ് കൂടുതൽ. ദൈവം ദൈവത്തിന്റെ ആലയത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് പ്രാർത്ഥനാലയം ആകണമെന്നാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രാർത്ഥനാലയം കള്ളന്മാരുടെ ഗുഹയോ പ്രാർത്ഥനാലയം കച്ചവട സ്ഥലമായി മാറുവാനോ വലിയ സമയം വേണ്ട. ഒറ്റക്കാര്യം ചെയ്താൽ മതി, പ്രാർത്ഥന നിർത്തിയാൽ മതി. നിങ്ങൾ എത്ര ഭക്തിയുള്ളവരാണെങ്കിലും നിങ്ങൾ എത്ര താല്പര്യമുള്ളവരാണെങ്കിലും പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ കുറയുമ്പോൾ മറ്റ് പല അസൈൻമെന്റ്സ് ജീവിതത്തിലേക്ക് കയറി വരും. പഴയ ഒരു ട്രാക്ട് ഉണ്ട്, വളരെ പ്രശസ്തമായ ഒരു ട്രാക്റ്റാണ്, തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞ ഒരു ട്രാക്ട്. ആ ട്രാക്റ്റിൽ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പിശാചിന്റെ സ്വഭാവങ്ങളെ പല മൃഗങ്ങളായിട്ടാണ് അതിനെ താരതമ്യം ചെയ്തിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വഭാവങ്ങളും ചില മൃഗങ്ങൾ. അപ്പൊ ഈ സാത്താന്റെ മൃഗങ്ങൾ ഇതിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ദൈവത്തിന്റെ മൃഗങ്ങൾ ഈ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് പോകും. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും സഭയിലും പ്രാർത്ഥന കുറയുമ്പോൾ വേറെ പല ബിസിനസ്സും കയറി വരും. ശ്രദ്ധിക്കണം, സാത്താൻ വിജയിക്കുന്നത് തന്ത്രം കൊണ്ടും ക്ഷമ കൊണ്ടുമാണ്. സാത്താൻ വിജയിക്കുന്ന ശക്തി കൊണ്ടല്ല, തന്ത്രം കൊണ്ടും ക്ഷമ കൊണ്ടുമാണ്. യേശുവിനെ സാത്താൻ പരീക്ഷിച്ച കാര്യം പറഞ്ഞിട്ട് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, മറ്റൊരു നല്ല അവസരം കിട്ടുന്നതുവരെയും കുറച്ചു കാലത്തേക്ക് സാത്താൻ യേശുവിനെ വിട്ട് പോയി. നിങ്ങളുടെ ജീവിതത്തിലെ പ്രാർത്ഥന തകർക്കാൻ, ക്യാമ്പെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇന്നലെ കേട്ടതുപോലെ ഇവിടെ നിന്ന് വയനാട്ടിലേക്കും ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്കും ഇവിടെ നിന്ന് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുന്നവരെ കാറിലൊക്കെ മുഴുവൻ പ്രാർത്ഥനയായിരിക്കും. ആരെങ്കിലും കൊച്ചു മിണ്ടി പറമ്പിണ്ടല്ലോ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, സന്തോഷം. എന്താ ഈ ചെറിയ ആരംഭങ്ങളെ ദൈവം തുച്ഛീകരിക്കത്തില്ല, നല്ല കാര്യമാണ്. പക്ഷേ നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ തകർക്കാൻ സാത്താൻ എന്ത് കോൺട്രിബ്യൂഷൻസും തരാൻ തയ്യാർ. ഒരു കൊച്ചു മൊബൈൽ ഫോൺ മതി ഒരു ദൈവത്തിന്റെ പ്രാർത്ഥന ജീവിതത്തെ തകർക്കാൻ. സാധാരണഗതിയിൽ നമ്മുടെ ഒക്കെ ചിന്ത മൊബൈൽ ഫോൺ കുറച്ചു നേരം നിർത്തിയിട്ടാൽ ഭൂമിയുടെ ഭ്രമണം നിൽക്കും, സ്വർഗം നിശ്ചലമാകും, പിന്നെ മൊത്തത്തിൽ തകർന്നു പോകും. സാത്താൻ നമ്മുടെ ചെവിയിൽ പറയുന്ന ആ തന്ത്രങ്ങൾ നമ്മൾ അതേപോലെ സ്വീകരിക്കും. കുറെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്ത് ഏകാന്തമായി ഒരാഴ്ച പ്രാർത്ഥിക്കാൻ വേണ്ടി മാറിപ്പോയിരിക്കുകയാണ്. ആരുമില്ല, എൻ്റെ ഒരു സ്നേഹിതന്റെ വീടാണ്, അവിടെ ആരും താമസിക്കുന്നില്ല. ഞാൻ തനിച്ചിരുന്ന പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ലാൻഡ് ഫോൺ, അവിടെ ലാൻഡ് ഫോൺ അത് ഡെഡാണ്. ഞാൻ പിന്നെ കുറെ ദിവസം അങ്ങനെ പ്രാർത്ഥിച്ചു, പിന്നെ അവസാനം ടെലിഫോൺ എക്സ്ചേഞ്ചിൽ വിളിച്ച് ഇങ്ങനെ വിളിച്ചു എന്ന ഓർമ്മ എനിക്ക് തോന്നുന്നേ. അത് ആക്ച്വലി ഒരു ഒരു വില്ലയാണ്. അപ്പൊ വേറെ വില്ലയിൽ വന്ന ടെലിഫോൺ എക്സ്ചേഞ്ച് നാളെ വന്നപ്പോൾ ഞാൻ പറഞ്ഞാന്ന് തോന്നുന്നു, അന്ന് മൊബൈൽ ഫോൺ ഇല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അയാൾ വന്നു നന്നാക്കി, വർഷങ്ങൾക്കുമ്പാണ് നന്നാക്കി. ഞാന് 7 ദിവസം പ്രാർത്ഥിക്കാനാണ് ആഗ്രഹിച്ചത്. 6ാമത്തെ ദിവസം രാവിലെ എനിക്ക് ലാൻഡ് ഫോണിൽ കൂടെ ഫോൺ വന്നു. ഫോൺ വന്ന് ഇത്രയേ ഉള്ളൂ, കോഴിക്കോടുള്ള എൻ്റെ ഒരു സ്നേഹിതൻ വിളിച്ചതാണ്, ബിജു തിരുവനന്തപുരത്തുള്ള ഒരാളുടെ ആരോ എനിക്കൊരു ഭർത്താവോ ആണ് തോന്നുന്നു, ഭർത്താവും കോഴിക്കോട് മരിച്ചു, ഇതാണ് അഡ്രസ്, നീ ചെന്നൊന്ന് അവരെ മരണം അറിയിക്കണം. സാധാരണഗതിയിൽ ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ല നമ്മൾ പോയത്, അറിയിച്ചേ പറ്റൂ, മരണമാണ്. ശരി, ഞാൻ പ്രാർത്ഥനയെല്ലാം അവസാനിപ്പിച്ചു, കെട്ടിപ്പൂട്ടി. വളരെ ദൂരമുള്ളൊരു സ്ഥലമാണ്, ഞാൻ ഓർക്കുന്നില്ല, കുറച്ച് തിരുവനന്തപുരത്ത് ഏതോ ഒരു ഇന്ത്യൻ പ്ലേസ് ആണ്. ഞാന് പ്രാർത്ഥനയ്ക്ക് നിർത്തി അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ അവരെന്നോട് പറഞ്ഞു, അയ്യോ ഞങ്ങൾ അറിഞ്ഞായിരുന്നല്ലോ ആളിവിടുന്ന് പുറപ്പെട്ടു. പ്രാർത്ഥനാ ജീവിതത്തെ തകർക്കാൻ കൊച്ചിനെ കരയിപ്പിക്കും, ഭർത്താവിന് അന്ന് പ്രത്യേകിച്ച് 3 കറി വേണം, ഭാര്യക്കാണെങ്കിൽ അപ്പൊ തന്നെ ആ സാധനം വാങ്ങിച്ചില്ലെങ്കിൽ എല്ലാം തകരും. ഇനി അതൊക്കെ സഹിക്കാം, ഞങ്ങളെപ്പോലുള്ള പാസ്റ്റേഴ്സിനാണെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ ചെന്ന് ഒരാളോട് കൂടെ സമയം ചെയ്തില്ല ചെലവഴിച്ചില്ലെങ്കിൽ അയാൾ തൂങ്ങിച്ചാവും. എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. പ്രാർത്ഥന കുറയുമ്പോൾ, പ്രാർത്ഥന നിർത്തുമ്പോൾ ഒന്നുകിൽ അത് കള്ളന്മാരുടെ ഗുഹയായിത്തീരും, അല്ലെങ്കിൽ കച്ചവട സ്ഥലമായിത്തീരും. എന്താണ് കച്ചവട സ്ഥലമെന്നും എന്താണ് കള്ളന്മാരുടെ ഗുഹയെന്നും അധികം പറയാൻ ഞാൻ സമയം ഉദ്ദേശിക്കുന്നില്ല. ഒരു ആധുനിക മനുഷ്യൻ, ഒരു മോഡേൺ, ഒരു ക്രിസ്ത്യൻ, അവന്റെ ജീവിതത്തിലെ നല്ല പങ്ക് സമയവും അവൻ ചെലവഴിക്കുന്നത് സൊല്യൂഷൻസിന് വേണ്ടിയാണ്, പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയാണ്. നല്ല പങ്ക് സമയം പ്രശ്ന പരിഹാരത്തിന് വേണ്ടി. രാവിലെ ഭാര്യയുമായിട്ട് അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് പ്രശ്നമുണ്ടായി, പിന്നെ ആ പ്രശ്നം പരിഹരിക്കാൻ വൈകിട്ട് ഓഫീസിൽ വന്ന ഉടനെ ഇല്ലാത്ത സമയം ഉണ്ടാക്കി ഭാര്യയും കൊണ്ട് എവിടെയെങ്കിലൊക്കെ പോയി, അങ്ങനെ മണിക്കൂറുകൾ സമയം ചെലവഴിക്കേണ്ടി വന്നു. ഇതുപോലെ അനേക സമയങ്ങളും ഒരു നല്ല പങ്ക് ആധുനിക വിശ്വാസികൾ ചെലവഴിക്കുന്നത് പ്രശ്ന പരിഹാരത്തിന് വേണ്ടി. പ്രശ്നം എങ്ങനെ ഉണ്ടായി? പ്രശ്നമുണ്ടായത് ദൈവത്തോടുകൂടെ ചെലവഴിക്കേണ്ട സമയമെടുത്ത് മാറ്റിവെച്ചപ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രമല്ലാതായി തീർന്നപ്പോൾ പ്രശ്നങ്ങളുണ്ടായി. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമയങ്ങൾ ചെലവഴിക്കാൻ തുടങ്ങി. എന്നിട്ട് അവന്റെ വായിൽ എന്നും തപ്പിക്കളിക്കുന്നൊരു പദമുണ്ട്, സമയമില്ല. സമയം ഇല്ല. സമയമൊക്കെ എവിടെ പോയി? കള്ളം കൊണ്ടുപോയോ? കമ്പ്യൂട്ടർ വരുന്നതിന് മുൻപും ഒരു ദിവസത്തിന് 24 മണിക്കൂർ ഉണ്ടായിരുന്നു. അമേരിക്കയിലും അത് തന്നെയാണ്, ഇന്ത്യയിലും അത് തന്നെയാണ്, 24 മണിക്കൂർ. ഇപ്പോ സമയം എവിടെ പോയി? സമയം എവിടെ പോയി ചോദിക്കണം. സമയമില്ല എന്ന് പറയുമ്പോൾ സമയം എവിടെ പോയി? കള്ളം കൊണ്ടുപോയി. ആരാ കള്ളൻ? ആരാ കള്ളൻ? കുറെ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഹൈദരാബാദില് ഒരു കോൺഫറൻസിൽ പങ്കെടുക്കുന്ന സമയത്ത് എന്റെ ജീവിതത്തോട് ഈ ചോദ്യം വന്നു. ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന് വേണ്ടി അല്ലാതെ, അല്ലെങ്കിൽ ലോകത്തിൽ നിന്ന് മാറി ക്രിസ്തുവിനോടുകൂടെ അടച്ചിട്ട മുറിയിൽ ഇരിക്കാൻ നീ തയ്യാറാണ്? അന്ന് ആ ചോദ്യത്തിന് മുൻപ് ഞാൻ സമർപ്പിച്ചു. 97 തോന്നുന്നു. അതെ കർത്താവേ, മുറിയിൽ അങ്ങയുമായിട്ട് അടച്ചിട്ടിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്നോട് കർത്താവ് ആവശ്യപ്പെട്ടു, നീ ഇന്ത്യയിൽ മുഴുവൻ പോയി പ്രാർത്ഥിക്കണം. 2001 മുതൽ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കടന്നുപോയി ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവനെ സഹായിച്ചു. ഈ ക്യാമ്പിൽ നിങ്ങൾ പങ്കെടുക്കുന്ന സമയത്ത് കർത്താവേ, അങ്ങേന്റെ പ്രാണപ്രിയനാണ്, അങ്ങേന്റെ പ്രേമമാണ്, അങ്ങേന്റെ സന്തോഷമാണ്, അങ്ങേന്റെ ലക്ഷ്യമാണ്, അങ്ങേന്റെ ആനന്ദമാണ്, അങ്ങാണെന്റെ സകലതും. അങ്ങേക്ക് തരാനില്ലാതെ പിന്നെ ആർക്ക് കൊടുക്കാനാണ് സമയമുള്ളത് എന്ന് നിങ്ങൾ ചോദിക്കുമെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറി മാറി. പിന്നെ നിങ്ങൾക്ക് പ്രശ്ന പരിഹാരങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കേണ്ട, പ്രശ്നമുണ്ടാകാതിരിക്കാനുള്ള രീതിയിലേക്ക് കടന്നു വരുവാൻ സാധിക്കും. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ചൊന്ന് ധ്യാനിച്ച ശേഷം ഇന്നത്തെ ഈ ധ്യാന ചിന്ത അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം എല്ലാവർക്കും കൊടുക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 38 മുതൽ 42 വരെ ഉള്ള ഭാഗം നമുക്ക് വളരെ പരിചിതമാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെ ഉള്ള വാക്യം. രണ്ട് സ്ത്രീകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, മാർത്തയും മറിയയും. നമ്മൾ ഓരോ വാക്യങ്ങളായിട്ട് നമുക്ക് ധ്യാനിച്ചേ പോകാം. അതിന്റെ 38-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം.
പിന്നെ അവർ യാത്ര പോകെ അവനൊരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു.
ഓക്കെ, രണ്ട് സഹോദരിമാര് മാർത്തയും മറിയയും. അതിൽ യേശുവിനെ സ്വീകരിക്കുന്നത് മറിയല്ല, യേശുവിനെ സ്വീകരിക്കുന്നത് മാർത്തയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ സംഭവം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മാതൃകയായി യേശു കാണിച്ചു തരുന്ന മാർത്തയല്ല, മറിയയാണ്. എങ്കിലും യേശുവിനെ സ്വീകരിക്കാൻ ഇനിഷ്യേഷൻ, അതിനെ ഒരു തുടക്കമിടുന്നത്, അതിന് ഉത്സാഹത്തോടെ പോകുന്നത് മറിയല്ല, മാർത്തയാണ്. ഇന്നലെ രാത്രി തുടക്കം തന്നെ ദൈവം നമ്മളെ കേൾപ്പിച്ചൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നാം എന്താണോ പറയുന്നത്, നാം എന്താണോ അറിയുന്നത്, നാം എന്താണോ ആഗ്രഹിക്കുന്നത്, അത് അല്ല നാം. എനിക്ക് പ്രാർത്ഥനയെക്കുറിച്ച് 2 മണിക്കൂർ പ്രസംഗിക്കാം അറിയാമെന്ന കാരണത്താൽ എനിക്ക് പ്രാർത്ഥനാ ജീവിതം ഉണ്ടാകണമെന്നില്ല. എനിക്ക് ക്ഷമയെക്കുറിച്ച് അറിയാം എന്ന കാരണം കൊണ്ട് ക്ഷമിക്കണമെന്നില്ല. നമ്മുടെ ഒക്കെ ധാരണ, മറ്റുള്ളവരെക്കാൾ നമ്മുടെ പ്രത്യേകത, ഇതൊക്കെ നമുക്ക് അറിയാം. പക്ഷെ ശിക്ഷ കുറവ് അവനായിരിക്കും. കാര്യം എന്നറിയുമോ, അവനിത് അറിയത്തില്ല. എന്നാൽ യാഥാർത്ഥ്യത്തിലേക്ക് വരണം. എന്റെ ജീവിതത്തിൽ ഞാൻ ക്രിസ്തീയ ജീവിതം ആരംഭിച്ച സമയത്ത് ഇതുപോലെ എനിക്ക് പ്രസംഗിക്കാനും ക്ലാസ്സുകളൊക്കെ എടുക്കാനും അറിഞ്ഞപ്പോ എന്റെ ധാരണ, ക്ഷമയെക്കുറിച്ച് ക്ലാസ് എടുക്കാം, ഫാമിലി ലൈഫിനെ കുറിച്ച് ക്ലാസ് എടുക്കാറുണ്ട്, അപ്പൊ എന്റെ ധാരണ ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് എനിക്കിതൊക്കെ ഉണ്ട്. പിന്നെയാണ് മനസ്സിലായത് ഇതെന്റെ അറിവ് മാത്രമാണ്. അറിവ് ചീർപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ ചീർത്ത മുഖത്തോടുകൂടെയും ഭാവത്തോടുകൂടെയും നടക്കുന്നത്. കാര്യം എന്താ, അറിവുണ്ട്, അറിവല്ല റിയാലിറ്റി. ഇന്നലെ രാത്രി നമ്മൾ മനോഹരമായത് കേട്ടു. പത്രോസ് പറഞ്ഞു, ഞാൻ ചത്തുകളയും. കർത്താവിന് അന്ന് രാത്രി പ്രത്യേകിച്ച് 3 കോഴികളെ കുഴിക്കേണ്ടി വന്നു. എന്തിനു വേണ്ടിയെന്നറിയാമോ, നിന്റെ ആഗ്രഹമല്ല നിന്റെ ജീവിതം. ആഗ്രഹം നല്ലതാണ്, പക്ഷെ ആഗ്രഹം റിയാലിറ്റി ആയിട്ടില്ല. കർത്താവേ, ഞാൻ 2 മണിക്കൂർ ഒരു ദിവസം പ്രാർത്ഥിക്കും. അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ കടുത്ത തീരുമാനം ഒന്നും എടുക്കരുത്. നിങ്ങൾ ഒരു ദിവസം 5 മിനിറ്റ് പോലും പ്രാർത്ഥിക്കാത്ത ആളാണെങ്കിൽ ചാടിക്കേറി 2 മണിക്കൂറിലേക്കൊന്നും പോണ്ട. കർത്താവേ, ഒരു ദിവസം ഞാൻ 1 മിനിറ്റ് പ്രാർത്ഥിക്കും. തിരുവനന്തപുരം ഒരു ദേവാസം മതി ഞങ്ങളോട് 1 മിനിറ്റ് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. പക്ഷെ ആഗ്രഹത്തോടെ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നത് മതി. 1, 2 ആകട്ടെ, 3 ആകട്ടെ, 4 ആകട്ടെ, അത് വളരട്ടെ. അപ്പൊ ഇവിടെ മാർത്തയാണ് ഇനിഷ്യേഷൻ എടുക്കുന്നത് യേശുവിനെ സ്വീകരിക്കാൻ. ഓടിച്ചെന്ന് യേശുവിനെ സ്വീകരിച്ച് കൊണ്ടുവന്നു. അടുത്ത വാക്യം 39-ാമത്തെ വാക്യം.
അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു.
ഓക്കെ, മറിയ തിടുക്കൊന്നും കാണിച്ചില്ല, ഉത്സാഹമൊന്നും കാണിച്ചില്ല, പക്ഷേ അവൾ കർത്താവിന്റെ കാൽക്കൽ ഇരുന്നു. പ്രാർത്ഥന എന്താണ് എന്നതിന്റെ പക്വതയുള്ള പ്രാർത്ഥന, ഔന്നിത്യമുള്ള പ്രാർത്ഥന, ഉന്നതമായ പ്രാർത്ഥന എന്താണെന്നാണ് ഞാൻ വാക്കിൽ ചുരുക്കുന്നത്. അവൾ കർത്താവിന്റെ പാദത്തിൽ ഇരുന്നു. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ ആഴത്തിലേക്ക് പോകുന്തോറും പ്രാർത്ഥനാ വാക്കുകൾ ചുരുങ്ങും. പ്രാർത്ഥന ചുരുങ്ങുമെന്ന് ഞാൻ പറഞ്ഞില്ല, വാക്കുകൾ ചുരുങ്ങും. സാധാരണഗതിയിൽ ഒരു മലയാളിയുടെ സ്വഭാവം, നമ്മുടെ ജീവിതം മുഴുവൻ കിടക്കുന്നത് വാക്കിലാണ്. സഹോദര ഒന്ന് വീട്ടിലേക്ക് വരണേ, ആഗ്രഹിച്ചുകൊണ്ട് പറയല്ല, അതൊരു പറച്ചിന്റെ ഭാഗമാണ്. സഹോദര എവിടെ പോവാ, എന്തൊക്കെയുണ്ട് വിശേഷം, അയ്യോ ഒന്ന് നിൽക്കാമോ, എനിക്ക് കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട്. അയ്യോ സമയമില്ല, പിന്നെ എന്തിനാ ചോദിച്ചത്? അത് ഒരു ചോദ്യമാണ്, സാധാരണഗതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വാക്കുകൾ പെരുപ്പം കൊണ്ട് കാര്യമൊന്നുമില്ല. ഒരു ദൈവദാസൻ ഒരു രോഗിയായി കിടക്കുന്ന കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുക, സീരിയസ് ആണ്. അപ്പൊ അദ്ദേഹം പ്രാർത്ഥന തുടങ്ങി, കട്ടിയുള്ള വാക്കുകളൊക്കെ ചേർത്തു. പ്രാർത്ഥനയിൽ റോമിൽ പോയി, ഇറ്റലിയിൽ പോയി, അമേരിക്കയിൽ പോയി, ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് ചുറ്റി കറങ്ങി വരികയാണ്. അദ്ദേഹം പ്രാർത്ഥന കഴിഞ്ഞ് ആമൻ പറഞ്ഞു, കൊച്ചു അതിനു മുമ്പ് മരിച്ചു. അപ്പൊ ഇയാൾ ചോദിച്ചു, അത് എപ്പോ സംഭവിച്ചു? അതെ, പ്രാർത്ഥനയിൽ ദുബായിലെത്തിയപ്പോ കൊച്ചു മരിച്ചുപോയി. അവൾ യേശുവിന്റെ കാൽക്കലിരുന്നു. ഒരിക്കലൊരു മനുഷ്യൻ, അദ്ദേഹം ഒരു IAS ഓഫീസറാണ്, അദ്ദേഹം രാത്രി ഇങ്ങനെ ഒരു പണിയെടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ കുഞ്ഞാണ്, അവൻ അടുത്തു വന്നിരിക്കുക, രാത്രിയായി ഇങ്ങനെ അടുത്തിരിക്കുക. അപ്പം പറഞ്ഞു, മോനെ, ഇദ്ദേഹം പറഞ്ഞു, മോനെ നിനക്ക് ഉറക്കം, നീ പോയി കിടന്നോ. അപ്പം പറഞ്ഞു, ഇല്ല ഞാനിവിടെ ഇരിക്കുക. അപ്പം ചോദിച്ചു, നീ ഇവിടെ നിന്നിട്ട് എന്തിനാ? വെറുതെ. അവൻ ആ വെറുതെ എന്ന് പറഞ്ഞാൽ എന്തിനാ അവൻ ഇരുന്നേ? അപ്പന്റെ പ്രസൻസ് ആണ് അവന്റെ ജീവിതം, അപ്പന്റെ സാന്നിധ്യമാണ് അവന്റെ സന്തോഷം. എന്ന് വെച്ച് പ്രാർത്ഥന കഴിഞ്ഞാൽ സാന്നിധ്യമില്ലെന്നല്ല, എപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ നടക്കുന്നതെങ്കിലും പ്രാർത്ഥനാ സമയത്ത് കൂടുതൽ കോൺസെൻട്രേറ്റഡ് ആണ്. മറിയ യേശുവിന്റെ പാദത്തിൽ ഇരുന്നു, യേശുവിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു, യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ ശ്രദ്ധിച്ചു. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം, മറിയ യേശുവിന്റെ പാദത്തിൽ ഇരുന്ന് യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ കേട്ടു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്ന കാര്യങ്ങളല്ല. നമ്മൾ പലപ്പോഴും ഈ വാക്യം കോട്ട് ചെയ്തിട്ട് മീറ്റിങ്ങുകളിൽ, കൺവെൻഷനുകളിൽ, ബൈബിൾ പഠനത്തിനൊക്കെ പോകുന്ന കാര്യത്തെ കുറിച്ചാണല്ല. ഒരു നല്ല പങ്ക് വിശ്വാസികളും മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാനുള്ള രണ്ട് കാരണങ്ങൾ, ഒന്ന് എൽഡേഴ്സിനെ അല്ലെങ്കിൽ പാസ്റ്റേഴ്സിനെ പേടിച്ചിട്ടാണ്, മറ്റൊന്ന് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. കള്ളു ഷാപ്പിൽ പോകാൻ പറ്റില്ല, ക്ലബിൽ പോകാൻ പറ്റത്തില്ല, പിന്നെ എവിടെ പോവാം? ബൈബിൾ സ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ തന്നെയും കർത്താവിന്റെ പാദത്തിലാകണമെന്നില്ല. നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുന്നത് എന്നെയാണെങ്കിൽ നിങ്ങൾ ഇരിക്കുന്നത് ഒരു ബൈബിൾ സ്റ്റഡി മീറ്റിംഗിലാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് കർത്താവിനെ ആണെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ പാദത്തിലാണ്. കർത്താവിന്റെ പാദത്തിലല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കുറിച്ച് അറിയാൻ അധികം താല്പര്യം കാണും. കർത്താവിന്റെ പാദത്തിലാണെങ്കിൽ അവിടെ നിന്ന മനുഷ്യൻ ആരാണെങ്കിൽ എനിക്കെന്താ, എന്നോട് സംസാരിച്ച ദൈവത്തിന്റെ വചനമാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് അധികം നിങ്ങൾ എന്നോടും ചോദിക്കണ്ട, ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നെ നിങ്ങൾ ഒരുപാട് അറിഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല, എന്റെ ഭാരവും കൂടെ നിങ്ങളുടെ തലയിൽ തരാമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ. അവൾ കർത്താവിന്റെ പാദത്തിലിരുന്നു, അത് നിങ്ങളുടെ ചോയ്സ്. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഒരു കാര്യത്തെ കുറിച്ച് ഓർമ്മയില്ലെങ്കിൽ, ഒരു സാധനം താക്കോല് കളഞ്ഞു കാണാനില്ല, അല്ലെങ്കിൽ വാച്ച് കാണാനില്ല, ഓർമ്മ വരുന്നില്ലെങ്കിൽ ഒരു കാര്യം പ്രാർത്ഥിക്കാനിരുന്നാ മതി. പ്രാർത്ഥിക്കാനിരിക്കുമ്പോ എന്ത് വരും? ഓർമ്മ വരും. അയ്യോ, ഗ്യാസ് ഓഫ് ചെയ്തില്ല, അയ്യോ ഇരിക്കാൻ ഇരുന്നില്ല അതിനു മുമ്പ്, അയ്യോ ഓർമ്മ വരും. മറിയ യേശുവിന്റെ പാദത്തിൽ ഇരുന്നു. 40-ാമത്തെ വാക്യം,
മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴഞ്ഞിട്ട് അടുക്കെ വന്നു, കർത്താവ് എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ?
ശ്രദ്ധിച്ചു കേൾക്കണം, മറിയ യേശുവിന്റെ പാദത്തിലിരുന്നു, മാർത്ത യേശുവിന് വേണ്ടി ശുശ്രൂഷിച്ചു. വാക്കം തെളിഞ്ഞിരിക്കുന്ന നിയമം, ശുശ്രൂഷയാൽ കുഴഞ്ഞുപോയി. എന്തൊരു കോൺട്രഡിക്ഷൻ അല്ലേ, ശുശ്രൂഷിച്ച് കുഴഞ്ഞു. ഒരൊറ്റ ജീവിതമേ ഉള്ളൂ, ആസ്വദിക്കാനുള്ളതാണ്. നെഗറ്റീവ് സെൻസിലല്ല ഞാൻ ഈ പറയുന്നത്, കർത്താവിനോടുകൂടെ കുറച്ച് കടിപ്പിച്ച് നാടൻ ഭാഷ പറ അടിച്ച് പൊളിക്കാനുള്ള കർത്താവിനോടുകൂടെ ഒറ്റ ജീവിതമേ ഉള്ളൂ. പക്ഷെ നമുക്ക് പലർക്കും ക്രിസ്ത്യ ജീവിതം ദുഃഖത്തിന്റെ പാനപാത്രം. കല്യാണം കഴിഞ്ഞാൽ കുറച്ചെങ്കിലും സന്തോഷം ഉണ്ടാവുന്ന വിചാരിച്ചു, ദുഃഖത്തിന്റെ പാനപാത്രം കൂടി. മക്കളുണ്ടായി കഴിഞ്ഞാൽ കുറച്ചും കൂടി സന്തോഷിക്കാന്ന് വിചാരിച്ചു. എന്റെ അമ്മ പറഞ്ഞു, എന്റെ അമ്മ മരിച്ചുപോയി, എന്റെ അമ്മ പറഞ്ഞു എന്നെ പോലെയുള്ള മക്കളുള്ളത് കൊണ്ടായിരിക്കാൻ പറഞ്ഞത്, മക്കളില്ലെങ്കിൽ ഒരു ദുഃഖം, മക്കളുണ്ടെങ്കിൽ പല ദുഃഖം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനത്തെ മകനാണ് ഞാൻ. ശുശ്രൂഷിച്ച് കുഴയുന്നു. എന്തുകൊണ്ടാണ് കുഴഞ്ഞെന്നറിയാമോ? അവളുടെ ജീവിതത്തിന്റെ സെന്റർ കർത്താവല്ല. അപ്പൊ നോക്കിയേ, അവൾ ആർക്ക് വേണ്ടിയാ ബിരിയാണി ഉണ്ടാക്കുന്നത്? അവൾക്ക് കഴിക്കാൻ വേണ്ടിയല്ല, കർത്താവിന് വേണ്ടിയാണ്, കർത്താവിന്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയാണ്. പക്ഷെ റിസൾട്ട് എന്താണ്? കുഴഞ്ഞു. നിങ്ങളുടെ ജോലി, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ ശുശ്രൂഷകൾ ആരുടെ നേതൃത്വത്തിലാണ്, ആരുടെ ഗൈഡൻസിലാണ്, ആരുടെ താല്പര്യ പ്രകാരമാണ് നടക്കുന്നത് എന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ കുഴച്ചിൽ നോക്കിയാൽ മതി. എന്തുകൊണ്ടാ പല പാസ്റ്റേഴ്സും അവരുടെ മക്കളെ സുവിശേഷ വേലയ്ക്ക് വിടാത്തെന്ന് അറിയാം? എനിക്കോ ഈ ഗതി ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്ന എല്ലാ പാസ്റ്റേഴ്സിന്റെ മക്കള്, എന്റെ സ്വപ്നം എന്റെ മക്കൾ രണ്ടുപേരും സുവിശേഷത്തിലേക്ക് പോകണമെന്നാണ്. പക്ഷെ അത് അവരുടെ ചോയ്സും ദൈവത്തിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് എല്ലാ പാസ്റ്റേഴ്സിന്റെ മക്കളും സുവിശേഷത്തിലേക്ക് പോയില്ലെങ്കിൽ എല്ലാം തെറ്റാണെന്നല്ല ഞാൻ ഈ പറഞ്ഞത്. പക്ഷേ പലരും അവരുടെ മക്കളെ സുവിശേഷത്തിലേക്ക് വിടാത്തതിന്റെ കാരണം അവരുടെ അനുഭവം കുഴഞ്ഞു. ശുശ്രൂഷയാൽ കുഴഞ്ഞു. എന്തുകൊണ്ടാ കുഴഞ്ഞെന്നറിയാമോ? ശ്രദ്ധിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണം. ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളെയും കമ്പാറ്റനൈസ് ചെയ്യാൻ, അതിനെ വേർതിരിച്ച് കാണാനല്ല ഞാൻ ചിന്തിക്കുന്നത്. എല്ലാം, നിങ്ങളുടെ ജോലി, കുടുംബജീവിതം, മക്കളെ പഠിപ്പിക്കൽ, മക്കൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യൽ, എല്ലാം ഉൾപ്പെടുത്തിയാണ് ഞാനിവിടെ പറയുന്നത്. എന്തുകൊണ്ടാണ് മാർത്ത കുഴഞ്ഞു പോയത്? ഒന്ന്, ഇറ്റ് വാസ് ഹർ ചോയ്സ്, അവളുടെ തെരഞ്ഞെടുപ്പായിരുന്നു. യേശു പറഞ്ഞോ, എന്റെ മാർത്ത തളർന്നു വരികയാണ്, ഒരുപാട് ദിവസമായി ഒരു ബിരിയാണി കഴിച്ചിട്ട്, നീ പോയി ഒരു ബിരിയാണി ഉണ്ടാക്കുന്നു പറഞ്ഞോ? ഇല്ല, ഇറ്റ് വാസ് ഹർ ചോയ്സ്, അവൾ തെരഞ്ഞെടുത്ത. പത്തിരുപത് വർഷമായി ദൈവവേലയിലായിരിക്കുന്ന ഒരു ശുശ്രൂഷ എന്ന നിലയിൽ എല്ലാവരോടും, പ്രത്യേകിച്ചു ഈ സഭയിലുള്ള ദൈവവേലയിലായിരിക്കുന്ന സഹോദരന്മാരോട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ഒരു കാര്യവും നിങ്ങൾ തിരഞ്ഞെടുക്കരുത്. മിനിസ്ട്രി, നിങ്ങളുടെ അടുത്ത ഗ്രാമത്തിലുള്ള ജനങ്ങൾ എല്ലാവരും നശിച്ചോട്ടെ, എങ്കിലും കർത്താവ് നിങ്ങളോട് ആവശ്യപ്പെടാത്തിടത്തോളം കാലം നിങ്ങൾക്ക് അവിടെ പോകാൻ അനുവാദമില്ല. എനിക്ക് ഒരുപാട് കാലം മനസ്സിലാകാത്ത കാര്യമായിരുന്നു, പെട്ടകൻ ചരിഞ്ഞപ്പോൾ ഉസ കയറി പിടിച്ചു, കർത്താവ് കോപിച്ചു, അവനെ കൊന്നുകളഞ്ഞു. എനിക്കത് മനസ്സിലാകുന്നില്ല, എന്തൊക്കെ പറഞ്ഞാലും പെട്ടകം വീണാൽ മോശം, അവൻ ചെയ്ത ദോഷമല്ല, പെട്ടകം ചരിഞ്ഞാൽ പോലും ദൈവത്തിന്റെ അനുവാദമില്ലാതെ പെട്ടകത്തെ താങ്ങി നിർത്താൻ എനിക്ക് അവകാശമില്ല. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കരുത്, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കരുത്, നിങ്ങൾ നിങ്ങളുടെ ശുശ്രൂഷ തെരഞ്ഞെടുക്കരുത്. മാർത്ത ആണ് തെരഞ്ഞെടുത്തത്, കർത്താവിന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. ഇറ്റ് വാസ് ഹർ ചോയ്സ്. എന്തുകൊണ്ടാണ് ജീവിതത്തിൽ പലപ്പോഴും അടിപതറുന്നത്, ക്രിസ്തീയ ജീവിതത്തിൽ സന്തോഷം നഷ്ടപ്പെടുന്നത്, ക്രിസ്തീയ ജീവിതത്തിൽ വിജയമില്ലാതിരിക്കുന്നത്? കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുത്ത തെരഞ്ഞെടുപ്പ്. ബാംഗ്ലൂർ സിറ്റി ഒരു IT സിറ്റി ആയതുകൊണ്ട് ഞാൻ പറയാം, നല്ല പങ്ക് വിശ്വാസികളും അവരുടെ ജോലി തിരഞ്ഞെടുക്കുന്നതിന്റെ ബേസ് സാലറി, സാലറി പണം. എന്തിനാ പണം? ബ്രദറെ സ്വസ്ഥമായിട്ടൊന്നിരിക്ക. എത്ര നാളിരുന്നു, എത്ര നാളിരുന്നു ബാങ്കിൽ ജോലിയായിരുന്നു, കയറിയപ്പോ 20,000 ശമ്പളം, അടുത്ത മാസം 40,000 ശമ്പളം, അതിന്റെ അടുത്ത മാസം 60,000 ശമ്പളം മാസം മാസം കയറ്റിയ. പിന്നെ ബാങ്കിന്റെ ബോംബെയിലിരിക്കുന്ന ഹെഡ്ക്വാർട്ടറിലിരിക്കുന്നവർക്ക് നിങ്ങളോട് ഭയങ്കര കരുണയല്ലേ, ഇങ്ങനെ മാസം മാസം 20,000 രൂപ കൂട്ടിക്കൂട്ടി തരാം. എന്തിനാ തന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ കഴുത്തിലും തടഞ്ഞു നോക്കിയാൽ മതി, ഒരു കുരുക്ക് മുറുകുന്ന കാണാം. തിരുവനന്തപുരത്തെ പല ന്യൂ സെഞ്ചുറി ബാങ്ക്സിലെയും മാനേജേഴ്സ് വൈകിട്ടാകുമ്പോൾ ബാറി പോവാന്ന് പറയുന്നത് എന്താ കാര്യം? നാളെ വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് 25 കോടിയുടെ ഒരു ഇതുണ്ടാക്കണം. സമയമില്ല, അതുകൊണ്ട് ഞാൻ ജനറൽ ആയിട്ട് പോവാണ്. പക്ഷേ നമ്മൾ കേൾക്കുന്ന സന്ദേശങ്ങൾ അതല്ല. നിങ്ങൾക്ക് പ്രമോഷൻ തരുന്നതും നിങ്ങൾക്ക് അത് തരുന്നതൊക്കെ ദൈവമാണ്. പ്രമോഷൻ തരുന്ന ദൈവമല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഹൂസ് ചോയ്സ്, ആരെ ചൂസ് ചെയ്ത്? ദൈവം ചൂസ് ചെയ്ത് തരുമ്പോൾ അതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല, ഞാൻ പറഞ്ഞില്ല. ദൈവം തന്ന ഒരു ജോലി നിങ്ങളാകട്ടെ, ദൈവം തന്ന ശുശ്രൂഷയിലാകട്ടെ, ആവശ്യം പോലെ പ്രശ്നമുണ്ട്. പക്ഷേ ദൈവം നിങ്ങളുടെ ജീവിതത്തിന്റെ സെന്റർ ആയതുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബലഹീനത, ഞാൻ ആദ്യ സന്തോഷത്തോടെ സഹിക്കുന്നു. നേരത്തെ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ മുൻപിൽ നിങ്ങൾ തലയിലടിക്കും, ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ കൈകൂപ്പും, താങ്ക് യു ലോർഡ്, യു ആർ ഏബിൾ ടു സസ്റ്റെയിൻ മീ, നിന്നെ അങ്ങേക്ക് എന്നെ പുലർത്താൻ കഴിയും, ഈ പ്രശ്നത്തെ അതിജീവിപ്പിക്കാൻ കഴിയും. വിശ്വാസികൾ നമ്മൾ പഠിക്കേണ്ട ഒരു വാക്ക് കുറച്ച് കട്ടിയാണെങ്കിൽ പറയാം, ഈ തിരുവനന്തപുരം നാടൻ ഭാഷയെ പറയുകയാണ്, നമ്മൾ പഠിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം, ദൈവവേലക്കാരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നമ്മൾ പൊട്ടന്മാരാണ്. അപ്പൊ പറയും നമ്മൾ ഭയങ്കര അറിവുള്ളവരല്ലേ, ആണ്. എങ്ങനെ അറിവുള്ളവരാ? ഈ അറിവ് കൂടി ഇപ്പൊ പ്രശ്നം എന്താ? സ്വസ്ഥമായിട്ടൊന്നും മരിക്കാൻ അനുവദിക്കുന്നില്ല. നിങ്ങൾ നോട്ട് ചെയ്തോ, ഇന്ന് പറയുന്ന മെഡിസിൻ അല്ലെങ്കിൽ ഒരു കാര്യം കഴിക്കരുത് അല്ലെ കഴിക്കണമെന്ന് പറയാൻ നാളെ നേരെ തിരിച്ചായിരിക്കും. ഇത് കണ്ടുപിടിച്ച ആളും ടോപ്പ് സയന്റിസ്റ്റാണ്. നമുക്കറിവില്ല. ആർക്കറിയാം? തമ്പുരാൻ അറിയാം. അതുകൊണ്ട് ഒറ്റ പണിയേ ഉള്ളൂ, എനിക്ക് ഇവിടുന്ന് ഡൽഹി വരെ പോകാനുള്ള വഴി അറിയില്ല, പക്ഷെ ഞാൻ ഒരു പണി ചെയ്തു, ട്രെയിനിൽ കയറി ഇരുന്നു. പുള്ളിക്കാരൻ ഡ്രൈവറിന് കൃത്യമായിട്ട് അറിയാം, അദ്ദേഹം എന്നെ ഡൽഹി കൊണ്ടുപോയിക്കോളൂ. കർത്താവിന്റെ വണ്ടിയിലെ കയറി ഇരുന്നാൽ മതി, കർത്താവ് കൊണ്ടുപോയിക്കോളൂ. ഈ ദൈവത്തിന് അറിയാം. മാർത്ത അവളാണ് ചൂസ് ചെയ്തത്. അടുത്തത് നമ്മൾ പറഞ്ഞല്ലോ, ഈ മാർത്ത ശുശ്രൂഷ ആർക്കു വേണ്ടി ചെയ്തേ? കർത്താവിന് വേണ്ടി അല്ല, അവക്ക് വേണ്ടിയാ. എങ്ങനെ അറിയാം? അടുത്ത വാക്യത്തെ ഒന്ന് വായിച്ചേ, 40-ാമത്തെ വാക്യം കൂടി വായിച്ചേ.
മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക വന്നു, കർത്താവ് എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു.
മാർത്ത അടുക്കളയിൽ ഇരുന്ന് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഒരു മണിക്കൂറായി. ഇടയ്ക്കൊക്കെ അവൾ ചട്ടിയിട്ട് തട്ടുന്നുണ്ട്, കുറച്ചധികം അനാവശ്യമായി ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, എന്നിട്ടും കർത്താവ് ഒട്ട് ശ്രദ്ധിക്കുന്നില്ല. ഈ നമ്മുടെ വീട്ടിൽ ഗസ്റ്റിനെ വിളിക്കുമ്പോൾ സഹോദരിമാര് കറിയൊക്കെ ഉണ്ടാക്കി ഭക്ഷണം കഴിക്കുന്ന ഗസ്റ്റിന്റെ അടുത്തേക്ക് നിൽക്കുകയാണ് ഒരു കമന്റ് പറയാൻ വേണ്ടി. അപ്പൊ കമന്റ് ഒന്നും പറയുന്നില്ല, ഒടുവിൽ ഒരു നമ്പർ ഇറക്കി, ഉപ്പത്തിരി കൂടിപ്പോയല്ലേ. ഇതുപോലെ വാർത്ത വന്നിട്ട് പറയുകയാണ്, കർത്താവെ നീ എന്നെ ശ്രദ്ധിക്കുന്നില്ലേ, അതിന്റെ വേറെ ലാംഗ്വേജ് ആണ്, എന്നെ ശുശ്രൂഷയ്ക്ക് തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ആർക്കു വേണ്ടി അവൾ ശുശ്രൂഷ ചെയ്തേ? ഫോർ ഹെർസെൽഫ്. അവൾക്ക് വേണ്ടിയാ, പിന്നെ കർത്താവിന് വേണ്ടി എന്നുള്ള ഭാവം ശ്രദ്ധിക്കുക. അവൾ മാർത്ത ശുശ്രൂഷ തിരഞ്ഞെടുത്തു, പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുത്തു, അവൾ ചെയ്തു. എന്താ അവിടെ സംഭവിക്കുന്നത്? അവൾക്ക് രണ്ട് കംപ്ലൈൻസ്. ഒന്നാമത്തെ കംപ്ലൈന്റ് ആരെ കുറിച്ചാണ്? കർത്താവിനെ കുറിച്ച്. രണ്ടാമത്തെ കംപ്ലൈന്റ് ആരെ കുറിച്ചാണ്? മറിയയെ കുറിച്ച്. എന്നെ ശുശ്രൂഷയ്ക്ക് അവൾ തനിച്ച് വിട്ടിരിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? നീയും ശരിയല്ല, അവളും ശരിയല്ല. ലൈഫ് ഈസ് മിസറബിൾ. ജീവിതം തകർന്നു. പിന്നെ അല്പ ആശ്വാസത്തിന് വേണ്ടിയാണ് ഇതുപോലുള്ള ഒരു കോൺഫറൻസിൽ ഓടി വന്നൊന്ന് അല്പസമയം സ്പെൻഡ് ചെയ്യുന്നത്. അല്ല, കോൺഫറൻസിലല്ല വിഷയം. നിങ്ങളുടെ ജീവിതത്തിന്റെ സെന്റർ കർത്താവാണെങ്കിൽ, നിങ്ങളുടെ ആലയം പ്രാർത്ഥനാലയമാണെങ്കിൽ, കർത്താവിന്റെ പാദപീഠത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്ക് പ്രശ്നങ്ങളായി തോന്നുകയില്ല. കർത്താവ് തരുന്ന പ്രശ്നങ്ങളെ, തന്റെ ബലഹീനതകളെ, ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടിയുള്ള കാര്യമായിട്ട് മനസ്സിലാക്കി ആസ്വദിക്കാൻ കഴിയും. സമയം മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ വാക്കുകളെ വേഗത്തിൽ ചുരുക്കുന്നു. ഇവൾ പരാതി വന്ന് പറഞ്ഞപ്പോൾ 41-ാമത്തെ വാക്യം 41-42
കർത്താവേ അവള് കർത്താവ് അവളോട് മാർത്തയെ മാർത്തയെ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു
മാർത്തയുടെ സ്ഥാനത്ത് നമ്മുടെ പേര് ചേർത്ത് പറയാ ബിജു ബിജു നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുകയാണ് വറീസ് വറീസ് കൊച്ചി ജനിച്ചപ്പോൾ ഏത് സ്കൂളിൽ ചേർക്കും സ്കൂളിൽ ചേർത്തപ്പോൾ അവൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുമോ ഫസ്റ്റ് റാങ്ക് കിട്ടിയപ്പോൾ ഇനി ഫസ്റ്റ് റാങ്ക് കൊണ്ട് അഡ്മിഷൻ എഞ്ചിനീയറിംഗ് മെഡിസിൻ അഡ്മിഷൻ കിട്ടുമോ അഡ്മിഷൻ കിട്ടി കഴിഞ്ഞപ്പോൾ കല്യാണം നടക്കുമോ ലൈഫ് മൊത്തം വറീസാണ് പലതിനെ കുറിച്ച് വിചാരങ്ങൾ മാർത്തേ മാർത്തേ നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയിരിക്കുന്നു യേശു പറയുകയാണ്
എന്നാൽ അല്പമേ വേണ്ടു അല്ല ഒന്ന് മതി മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു
മലയാളത്തിലുള്ള ആ വാക്യങ്ങളല്ല പുതിയ ഇംഗ്ലീഷ് എനിക്ക് രസമായിട്ട് തോന്നി അല്പം മതി പിന്നീടെന്താ പറയുന്നേ ഒന്നു മതി ആ കാര്യം പറഞ്ഞിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കും നിങ്ങളുടെ ജോലിയുടെ സെന്റർ എന്താണ് യേശു ശുശ്രൂഷയുടെ സെന്റർ എന്താണ് യേശു പഠനത്തിന്റെ സെന്റർ എന്താണ് യേശു പഠിക്കാനുള്ള കുട്ടികളോട് ഞാൻ ഉപദേശം തരാം എനിക്കറിയാം വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മമാരൊക്കെ ചീത്ത വിളിക്കുമായിരിക്കും എങ്കിലും പറയാം ഫസ്റ്റ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ആരും പഠിക്കരുത് റാങ്ക് കിട്ടാൻ വേണ്ടി പഠിക്കരുത് പക്ഷേ ഫെയ്ത്ത്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് എത്ര കപ്പാസിറ്റി ദൈവം തന്നിട്ടുണ്ടോ അത് യൂസ് ചെയ്യണം പക്ഷെ നമ്മളാരും ഒരു കാര്യം പറയാം ഈ അടുത്ത് ഞാൻ ഒരാളെ കുറിച്ച് കേട്ടു കണ്ടു അറിഞ്ഞു അയാൾ PhD ആണ് പക്ഷേ ഒരു ഒരു ബുദ്ധിമാന്ദ്യമുള്ള മനുഷ്യനാണ് ഫാമിലി ലൈഫിൽ അദ്ദേഹം ഡൈവോഴ്സ്ഡ് ആയി കാര്യം ഫാമിലി ലൈഫ് അദ്ദേഹം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല ഒരു ബുദ്ധിമാന്ദ്യമുള്ള മനുഷ്യൻ പക്ഷെ PhD കാരണം അപ്പോ ഈ കോടതിയിലുള്ള കൗൺസിലേഴ്സ് പറയുകയാണ് ചിലർക്ക് അങ്ങനത്തെ ഒരു കപ്പാസിറ്റി ഉണ്ട് പഠിക്കാൻ ബുദ്ധി കാണും പക്ഷെ കാര്യങ്ങൾ ജീവിതകാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല ചിലവർക്ക് നല്ല ബുദ്ധി കാണും എനിക്ക് രണ്ട് മക്കളാണ് രണ്ടുപേരുടെ ബുദ്ധിക്ക് വ്യത്യാസമുണ്ട് രീതികൾക്ക് വ്യത്യാസമുണ്ട് ഞാൻ പറഞ്ഞത് പഠനത്തിന്റെ കേന്ദ്രം യേശു യേശുവിന് വേണ്ടിയാ പഠിക്കുന്നത് ജോലിയുടെ കേന്ദ്രം യേശു ശുശ്രൂഷയുടെ കേന്ദ്രം യേശു യേശുവിനെ നോക്കി യാത്ര തുടരുമ്പോൾ യേശുവിനെ നോക്കി യാത്ര ചെയ്തവരാരും ജീവിതത്തിന്റെ അവസാനം നിന്ന് പശ്ചാത്തപിച്ചിട്ടില്ല ബൈബിൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ആദ്യത്തേക്കാൾ അവസാനം നന്നായിരിക്കും അവസാനം നന്നാകണമെങ്കിൽ പൗലോസിന്റെ ജീവിതം നമുക്ക് നല്ലൊരു മാതൃകയാണ് പൗലോസിന്റെ ജീവിതം പൗലോസിന്റെ സംഗീതം പൗലോസിന്റെ സങ്കേതം പൗലോസിന്റെ സമ്പത്ത് പൗലോസിന്റെ ലക്ഷ്യം പൗലോസിന്റെ ശുശ്രൂഷ സകലതും ക്രിസ്തു 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 ഒടുവിൽ അദ്ദേഹം പറയുന്നു നല്ല പോർപ്പൊരു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എനിക്ക് വേണ്ടി ജീവന്റെ കിരീടം വെച്ചിരിക്കുന്നു പ്രിയ ദൈവമക്കളെ നമുക്കെല്ലാം ജീവിതത്തിന്റെ അവസാനം നിൽക്കുമ്പോൾ പറയാൻ കഴിയേണ്ട ഒരു വാക്യതാണ് അങ്ങനെ പറയാൻ കഴിയണമെങ്കിൽ യേശുവിനോടുകൂടെ നടക്കണം എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും നിങ്ങൾ യേശുവിനോടുകൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ യേശുവിനോടുകൂടെ പ്രത്യേകിച്ച് നമ്മൾ ഈ പറയുന്ന സമയം ചെലവഴിക്കണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കാൻ നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കണം പ്രാർത്ഥിക്കാൻ വേണ്ടി ധൈര്യത്തോട് മൊബൈൽ ഫോൺ ഓഫ് ചെയ്യണം പ്രാർത്ഥിക്കാൻ വേണ്ടി വാതിൽ അടയ്ക്കണം പ്രാർത്ഥിക്കാൻ വേണ്ടി ചിലവരൊക്കെ ചില നിർദ്ദേശങ്ങൾ കൊടുക്കണം ഒന്നും സംഭവിക്കത്തില്ല നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു രൂപാന്തരം മാറ്റമുണ്ടാകും നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം അല്പസമയം മൗനമായിട്ട് നിന്ന് ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കുക, ഈ ഉള്ളി പൊളിക്കുക എന്ന് പറയുന്നത് പോലെ ഉള്ളിയുടെ ഓരോ അല്ലിയും പൊളിച്ച് 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 ഉള്ളി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നൊന്നും കാണുന്നില്ല. അതുപോലെയാണോ നമ്മുടെ ജീവിതം? നമ്മുടെ ജീവിതം ഒന്ന് പൊളിച്ച് പൊളിച്ച് എന്നാൽ നടുവിൽ എന്താണ്? നമ്മുടെ ജോലി ഒന്ന് പൊളിച്ച് പൊളിച്ച് എന്നാൽ നടുവിൽ എന്താണ്? നമ്മുടെ കുടുംബജീവിതത്തെ പൊളിച്ച് പൊളിച്ച് എന്നാൽ നടുവിൽ എന്താണ്? എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ക്രിസ്തു നടുവിലിരിക്കുന്ന ഒരാലയം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ ദൈവമേ, 2000 വർഷങ്ങൾക്ക് മുൻപ് അങ്ങ് ഭൂമിയിലായിരുന്നപ്പോൾ അങ്ങയുടെ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയും കച്ചവട സ്ഥലവുമാക്കി തീർത്ത ആളുകളെ ചാട്ട ഉണ്ടാക്കി അങ്ങ് പുറത്താക്കി. കർത്താവേ, പ്രാർത്ഥിക്കാൻ കഴിയാത്ത വിധത്തിൽ ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ അശുദ്ധികളും എല്ലാ അഴുക്കുകളും എല്ലാ ഭാരങ്ങളും ഒഴിഞ്ഞു പോകട്ടെ. ഞാൻ ഈ പ്രിയ സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പ, അവരെ അങ്ങ് സഹായിക്കണം. ദൈവം ബലപ്പെടുത്തണം. അങ്ങയുടെ മനസ്സറിയുന്നവരായി അനേക മണിക്കൂറുകൾ അങ്ങ് ആഗ്രഹിക്കുന്ന തരത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമായി ഇവരെ തീർക്കണം. പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ പ്രവൃത്തി ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കും. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ തന്നെ ആകുന്നു എന്ന് സൈന്യങ്ങളെ ഹോ അരുളി ചെയ്യുന്നല്ലോ. കർത്താവേ, ഈ സൗരി സൗരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രാർത്ഥനയുടെ ഒരു ആത്മാവിനെ അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിൽ, വ്യക്തികളിൽ, സഭകളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ ഒരു വ്യാപാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവേ, അങ്ങയുടെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചതുകൊണ്ട് അങ്ങ് കേട്ടിരിക്കുന്നു. അതിനായി സ്തോത്രം. യേശു നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥനായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.